പ്രാർത്ഥനയോടെയായിരിക്കാം. ദൈവന്റെ ഹൃദയത്തിൽ തന്ന ചില ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ സഭയിൽ കയറി വന്നപ്പോൾ സൺഡേ സ്കൂളിൽ നിന്ന് കേട്ട ആദ്യത്തെ വാക്ക് ഇതായിരുന്നു, ഗോഡ് എക്സ്പെക്ട്സ് വർഷിപ്പ് ഫ്രം അസ്. ദൈവം ഇവിടെ അതിന്റെ വചനങ്ങളിലൂടെ കാണിച്ചായിരുന്നു സൺഡേ സ്കൂളിൽ, ദൈവം നമ്മിൽ നിന്ന് ആരാധന ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞൊരു ദിവസം ചില ചിന്തകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിൽ എന്നെ സിമ്പിളായിട്ട് പഠിപ്പിച്ച ഒരു ആലോചന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് എത്രത്തോളം അതിന്റെ ഗ്ലോറി ഒരുപക്ഷെ റിവീൽ ചെയ്യുമായിരിക്കാം, എനിക്കറിയില്ല. കർത്താവിന്റെ സന്നിധിയിൽ ദൈവം എനിക്ക് തന്ന വാക്യങ്ങൾ അത് വെളിപ്പാട് പുസ്തകത്തിലെ വാക്യങ്ങളായിരുന്നു. ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകളെ വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും അതനുസരിക്കുന്നവനും ബ്ലസ്ഡ് ആകും, ഭാഗ്യവാനാകുമെന്നാണ് വചനം പറയുന്നെങ്കിൽ അനുസരണത്തിലേക്ക് വരട്ടെ. ഇത് ഞാനിവിടെ പറയുന്നത് മൂലവും നിങ്ങൾ കേൾക്കുന്നത് മൂലവും തിരുവചന പ്രകാരം ഒരു ബ്ലെസ്സിംഗ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് വെളിപാട് പുസ്തകത്തിന്റെ പഠനത്തിൽ ഒരു പ്രോബ്ലം സംഭവിക്കുന്നത്, കാര്യങ്ങൾ കിഴിച്ചും മറിച്ചും വരുമ്പോൾ നമ്മൾ അവസാനം കാണുന്ന വ്യക്തി പിശാച്, അന്തിക്രിസ്തു, പിന്നെ മുദ്ര, കലശം ഒക്കെ കണ്ടു കഴിയുമ്പോൾ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് പ്രകാശിക്കുന്ന കുഞ്ഞാടിന്റെ മുഖം പലപ്പോഴും വെളിപാട് പുസ്തകത്തിൽ നമുക്ക് മിസ്സാകാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നമുക്ക് ആവശ്യമാ. എന്നാൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഗ്ലോറി കാണാതെ ഒരിക്കലും അടുത്തൊരു തലത്തിൽ ജയകരമായി യുദ്ധം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പിലൊക്കെ വന്ന ആളുകൾ, നിങ്ങൾക്ക് അതിലൂടെ ദൈവം നിങ്ങളെ അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. എ ഇൻക്രീസിംഗ് റെവലേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വത്തിന്റെ അടുത്ത തലത്തിലുള്ള ഒരു വെളിപ്പാട് പ്രാപിക്കാത്ത ആർക്കും ജീവിതത്തിന്റെ യുദ്ധമുഖത്തിൽ അടുത്തൊരു തലത്തിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി കടന്നു പോകാം, പക്ഷേ ഒരു ജയാളിയായി കടന്നു പോകുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പ്രിയമുള്ളവരെ, അപ്പം വെളിപാട് ദിവസം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം യോഹന്നാൻ ആ ദർശനം കാണുന്നതും വലിയ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ട സമയത്താണ് താൻ ആ യേശു കർത്താവിന്റെ ഗ്ലോറി കാണുന്നത്. നമുക്കറിയാം അവിടെ യോഹന്നാനോട് പറയുന്ന ഒരു കാര്യം, ഡോണ്ട് ബി അഫ്രൈഡ്, ഭയപ്പെടേണ്ട എന്നാണ് ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്. ഭയപ്പെടേണ്ട, കാരണം രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദൈവദേശത്ത് കാണുന്നതിനോട് ദൈവം പറയുന്നൊരു കാര്യം, ഭയപ്പെടേണ്ട, സിറ്റുവേഷൻസ് എന്തുമായിക്കോട്ടെ, ഡോണ്ട് ബി അഫ്രൈഡ്. നിങ്ങളുടെ മുമ്പിലുള്ള മല എത്ര വലുതാണെന്നെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ദൈവം നിങ്ങൾക്ക് തന്ന ടാസ്ക് അല്ലെങ്കിൽ ജോലി എത്ര കഠിനമാണെന്ന് തോന്നിയാലും ആദ്യത്തെ വചനം ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഡോണ്ട് ബി അഫ്രൈഡ്. കാരണം അതിന്റെ കാരണമുണ്ട്. യേശു പറഞ്ഞു, ഐ ആം ദ ലിവിംഗ് വൺ, ഞാൻ ജീവിച്ചിരിക്കുന്നവനായ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. രണ്ടാമത് അവരോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ പലരും, നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാവില്ല, ആളുകൾ പേടിക്കുന്ന ഒരു കാര്യം മരണമാണ്. അപ്പം യോഹന്നാനോട് കർത്താവ് ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു മനസ്സിലാക്കുന്നത്, ഈ മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിലായിരിക്കുന്നു, ഞാനത് തുറന്നു തരാതെ നിനക്ക് അതിലൂടെ കടന്നു പോകാൻ കഴിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. എത്ര പേരിത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിൽ മരണം എന്നൊരു കാര്യം വേറെ ആരോ പിശാചോ നിശ്ചയിക്കുന്നതല്ല, എന്റെ കർത്താവ് ആ താക്കോലെടുത്ത് മരണത്തിന്റെ ഡോറ് തുറക്കാതെ എനിക്കതിലൂടെ കടന്നു പോകാനായിട്ട് കഴിയത്തില്ല. കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ ഇരിക്കുന്നത് കർത്താവിന്റെ കൈവശം മാത്രമേ. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ എന്നാ പറയുന്നത്, രോഗങ്ങളോ ബലഹീനതയോ ഒന്നും നോക്കിയിട്ട് ആകുലപ്പെടണ്ട. താക്കോലിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുമല്ല, ശത്രുവിന്റെ കയ്യിലുമല്ല, താക്കോലിരിക്കുന്നത് കർത്താവിന്റെ കയ്യിൽ. അവൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിന്നെ കടത്തിവിടുമ്പോൾ മാത്രമേ നീ ലോകം വിട്ടു പോകത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, രണ്ടും മൂന്നും അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ്. നമുക്കറിയാം ആദ്യത്തെ ചർച്ച് എഫേസോസ്, ആദ്യ സ്നേഹം നമുക്കറിയാം, ആദ്യ സ്നേഹം ഇല്ല. രണ്ടാമത്തെ ചർച്ച് പെർസിക്യൂട്ടഡ് ചർച്ച്, സ്മിർന. പിന്നെ മൂന്നാമത്തേത് നമുക്കറിയാം, ഒത്തിരി റിലീജിയസ്, ഒത്തിരി കഷ്ടങ്ങളാ. ഫെയ്ത്ത്ഫുൾ എന്ന് വിളിക്കാനായിട്ട് ആകെപ്പാടെ ഫിലാദെൽഫിയ മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനത്തെ ചർച്ച്, അതിനൊരാളുടെ പേര് ദ പ്രൗഡ് ചർച്ച്, ലവോദിക്യൻ, ഭയങ്കര അഹങ്കാരി അവൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ യോഹന്നാൻ കണ്ടപ്പോ എന്റെ ഒരു മനസ്സിലെ ചിന്ത, യോഹന്നാൻ ഡൗൺ ആയി കാണാം. യോഹന്നാൻ ചിന്തിച്ചു കാണും, ദൈവം ഇതാണോ സഭയുടെ അവസ്ഥ? കാരണം നമ്മൾ കാണുന്ന പോലല്ല ദൈവം സഭയെ കാണുന്നേ. ഏഴ് നക്ഷത്ര അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാണുന്ന പോലല്ല നമ്മൾ കാണുന്ന പോലല്ല കാണുന്നേ. അപ്പം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 21 വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആ പറയുന്ന വാക്യങ്ങൾ ദയവായിട്ട് വായിക്കണം. അവിടെ യോഹന്നാൻ, ഞാൻ മനസ്സിലാക്കുന്ന യോഹന്നാൻ നിശ്ചയമായിട്ടും തനിക്ക് ഒരു ദുഃഖമുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം സഭയുടെ അവസ്ഥ അത്രമാത്രം, ഒന്നാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലെ സഭയുടെ അവസ്ഥകൾ അത്രമാത്രം മോശമായിട്ട് നമ്മൾ കാണുന്നു. 3:21 വായിക്കാം. ജയിക്കുന്നവന്
ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും.
ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അടുത്ത വചനം,
ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ.
ഒരു ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഞാൻ നിങ്ങളുടെ പങ്കുവയ്ക്കും. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ, കർത്താവിനോട് പറഞ്ഞത് വ്യക്തിപരമായ നമ്മുടെ ആത്മീയ അവസ്ഥയോ ശാരീരികമായ നമ്മുടെ ആത്മീയ അവസ്ഥയോ മറ്റു കാര്യങ്ങൾ എത്രമാത്രം മോശമായിരുന്നാലും ദൈവസിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു വന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറയുന്നൊരു ഹോപ്പും ഒരു സന്തോഷവും ഉണ്ടാകും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ ദൈവസിംഹ അതിന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്പനിമിഷം, ഒരു 10 മിനിറ്റുള്ളിൽ ഞാൻ നിർത്താം. നിമിഷമെങ്കിലും ഭൂമിയിലെ കാര്യങ്ങൾ ദയവായിട്ട് വിട്ടു കളയുക, പ്ലീസ്. ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം രാത്രിയും പകലും ചിന്തിച്ചിട്ട് 60-70 വയസ്സായ നമുക്ക്, 40-45 ആയവർ നമുക്കറിയാം നമ്മൾ എന്ത് ആയെന്ന്. ഉയരത്തുള്ളൂ തന്നെ ചിന്തിക്കണമെന്ന് കൽപ്പന കിടക്കുമ്പോൾ ചർച്ചിലെ ഒരു മെസ്സേജിന്റെ മധ്യത്തിലെങ്കിലും ഇപ്രകാരം അപേക്ഷിക്കേണ്ടി വരുന്ന ഞാൻ ദുഃഖിക്കുന്നു. അവിടെ പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ വരം നൽകും. പിന്നെ ദൈവം എനിക്ക് തന്ന ചിന്ത ഇതാണ്, പിന്നെ തന്നൊരു ഹോംവർക്ക് ആയിരുന്നു. അടുത്ത അധ്യായങ്ങളിൽ, അടുത്ത 19 അധ്യായങ്ങളിൽ സിംഹാസനം എന്നുള്ളിടത്തെല്ലാം മാർക്ക് ചെയ്യണം. ഞാൻ ബൈബിളിൽ മാർക്ക് ചെയ്തപ്പോൾ അനേക സ്ഥലങ്ങളിൽ കാണുന്നു സിംഹാസനം, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അതിന്റെ ആ സിംഹാസനത്തിന്റെ ചേർന്ന ചുറ്റിലും അതിന്റെ മുമ്പിലും എന്തൊക്കെ നടക്കുന്നൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പാടിലൂടെ യോഹന്നാന് കൊടുത്തത്. പ്രൈസ് ദ ലോർഡ്. ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 4 അധ്യായമായപ്പോൾ യോഹന്നാനോട് കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. യോഹന്നാന്റെ അവസ്ഥ എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല. 4 അധ്യായം എന്നൊക്കെ നമ്മളാ തിരിച്ചത്, മനുഷ്യരാ തിരിച്ചത്, അവരല്ല. പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരാൻ പറഞ്ഞു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. ആത്മാർത്ഥമുള്ളോട് ഞാൻ പറയാം, പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നിട്ടും പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ചിന്തകൾ കയറി എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക. തിരുവചനം വായിക്കുമ്പം പെട്ടെന്നങ്ങ് നമ്മൾ പറയാം, നമ്മൾ കോയറ്റൈം ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുക, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ താഴെ കടന്ന് കറങ്ങരുത്, എങ്ങോട്ട് കയറി ചെല്ലണം? കം അപ്പ് ഹയർ. നമ്മൾക്ക് ഒത്തിരി വർഷം ദൈവത്തിന്റെ നടന്നവരാ. കം അപ്പ് ഹയർ, ഉള്ളിലേക്ക്, ഉയരത്തിലേക്ക് കയറി ചെല്ലുക. കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കയറി ചെല്ലുമ്പോ എന്താ സുനിഷ കണ്ടത്? എന്താ കണ്ടത്? വായിച്ചോട്ടെ. കയറി ചെല്ലുമ്പോ എന്താ കണ്ടത്? എല്ലാരും ഒന്ന് വായിച്ചോട്ടെ. 4 അധ്യായം നമുക്കറിയാം.
ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
മേലാൽ സംഭവിക്കാനുള്ള കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അന്നേരം മേലാൽ സംഭവിക്കാനുള്ള ഒന്നുമല്ല കാണിച്ചത്. അവിടെ പറയുന്ന എന്താ വായിച്ചേ?
ഉടനെ ഞാൻ ആത്മവിവശനായി.
ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. നമ്മൾ പലപ്പോഴും ആത്മവിശ്വരാകാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഭൗതിക വിഷയങ്ങൾ പറഞ്ഞും ഭാരപ്പെട്ടും പെറുപെറുത്തും കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ എന്നാ പറയുന്നേ, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോ പിന്നെ എങ്ങനെ ആത്മവിശ്വരാകുന്നു? ഉടനെ ഞാൻ ആത്മവിശ്വനായി. എന്താ കണ്ടത്?
സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും.
പ്രൈസ് ദ ലോർഡ്. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും
സിംഹാസനത്തിൽ ഒരുത്തിനിരിക്കുന്നതും
ഞാൻ കണ്ടു. എല്ലാരും ശ്രദ്ധിക്കുക, ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചിനടുത്ത പരീക്ഷയ്ക്ക് എത്ര പെർസെന്റ് കിട്ടുമെന്നല്ല ഒരു ദൈവത്തിൽ കാണാൻ പോകുന്നത്. സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും ആ സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും ആത്മാവിൽ നമ്മൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മള് നമ്മുടെ ബോസ് നമ്മളോട് നീതി കാണിക്കുന്നില്ല, നമ്മൾ ദൈവസന്നിധിയിൽ പരാതിയാ, കർത്താവേ ഇത്ര ആത്മാർത്ഥമായിട്ട് ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും എന്റെ കൂട്ടുകാർക്കെല്ലാം ഇൻക്രിമെന്റ് കൊടുത്തപ്പം കർത്താവെ അത് നീതിയാണോ? നമ്മൾ ദൈവസന്നിധി കർത്താവ് പറഞ്ഞു അവിടെ നിൽക്കുക, ഇവിടെ കയറുക, അവിടെ കയറി വരാൻ നേരം നമ്മൾ ചിന്തിച്ചെന്നറിയോ, ഈ പ്രാവശ്യമെങ്കിലും ബോസിന്റെ ജോലി തെറിച്ചിട്ട് വേറൊരാൾക്ക് അത് കിട്ടുമ്പോഴെങ്കിലും ദൈവം എന്നെ മാനിക്കുന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊന്നും സ്വർഗത്തിന് വിഷയമല്ല, സ്വർഗത്തിനൊറ്റ വിഷയമുള്ളൂ. സിംഹാസനത്തിൽ ഒരാൾ ഇരിപ്പുണ്ട്, ഒരു സിംഹാസനമുണ്ട്, സിംഹാസനത്തിന് ചുറ്റും ഒരാൾ ഇരിപ്പുണ്ട്. നമ്മളെല്ലാം മറന്നുപോയി. പ്രാർത്ഥനാ ബുക്കും താഴെ കിടപ്പുണ്ട്. ഇത്രയും നേരം കണ്ണീരോടെ പറഞ്ഞ വിഷയങ്ങളൊന്നും അപ്രത്യക്ഷമായി. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന എന്നറിയോ, യോഹന്നാൻ കണ്ടൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, സിംഹാസനത്തിലിരിക്കുന്നവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. അത്രയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. സിംഹാസനത്തിന് ചുറ്റിനും 24 മൂപ്പന്മാരിരിക്കുക. കേൾക്കുന്നുണ്ടോ എല്ലാരും? ചിലർക്കൊക്കെ ഉറക്കം വരും, എനിക്കറിയാം. സിംഹാസനത്തിന് ചുറ്റും 24 മൂപ്പന്മാരിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ഒരു കണ്ണാടി കടൽ. ഓക്കെ, ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. 4 ജീവികൾ, നിങ്ങൾ കേട്ടിരുന്നാ മതി, പിന്നെ പോയി വായിച്ചാ മതി, 4 ജീവികൾ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം, ആ സമയം വരെ നിങ്ങൾ കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധൻ 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 എന്നുള്ള ശക്തന്മാരായ സറാഫുകളുടെ ശബ്ദം അന്തരാത്മാവിൽ മുഴങ്ങുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കസേരയൊക്കെ വിട്ട് നിങ്ങൾ നിലത്ത് വീണ് കിടന്നുകൊണ്ട് ദൈവത്തോട് പറയും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ്യ. ദൈവം കർത്താവ് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് കമഭായം മതി. ഈ താഴെ പത്മോസിൽ കിടന്നുകൊണ്ടുള്ള പരിഭവവും പരാതികളും പ്രാർത്ഥനാ നിമിഷങ്ങൾ ബോറിംഗ് ആയി തീരുക. അനേക ദൈവമക്കൾ അവരുടെ സാക്ഷ്യം പറഞ്ഞ പറഞ്ഞു, ഇവിടെ ഇങ്ങ് വന്ന ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ്, ഞാന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ രക്ഷിക്കപ്പെട്ടെ, രക്ഷിക്കപ്പെടുന്ന ആളുകൾ ഞാൻ ഭയങ്കര ഫയറായിരുന്നു ബ്രദർ. ആരെ കണ്ടു, ഞാൻ കോളേജിൽ പോകുമ്പോൾ ട്രാക്ടറും കൊണ്ടാണ് പോകുന്നത്. 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്തോ പതുക്കെ തണുത്തുപോയി. തണുത്ത് ഒരു പരുവത്തിലായ സമയത്ത് ഞങ്ങളുടെ ചർച്ചുകാർ പറഞ്ഞു, ഒരു ക്യാമ്പുണ്ടെന്ന് പറഞ്ഞു. ശരി, വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും ക്യാമ്പിൽ പോയി ഫയറായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. പിന്നെ ഞാനൊരു 5-6 മാസം ഭയങ്കര ഫയറായിരുന്നു. ഒരു 5-8 മാസം കഴിഞ്ഞപ്പം വീണ്ടും പഴയ അവസ്ഥയായി. അങ്ങനെ ഞാൻ നിരാശനായി, ആത്മീയ ജീവിതം വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ ഒരു CD കൊണ്ടു തന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ പേര് പറഞ്ഞാൽ പ്രശ്നമാവും. CD കൊണ്ടുപോയി വീട്ടിയിട്ട് പ്ലേ ചെയ്തപ്പോ മനസ്സിലായി, വേറെ ആളുടെ പ്രസംഗമൊക്കെ എന്ത് പ്രസംഗമാണ്, ഇതാണ് യഥാർത്ഥ പ്രസംഗം. അതുകൊണ്ട് നേരെ ELS-ലും OM-ലും പോയി അയാളുടെ ഒരു 10 ബുക്ക് മേടിച്ചു. വാച്ച്മാനി ആരേലും ആയിക്കോട്ടെ, മേടിച്ചിട്ട് കുത്തിയിരുന്ന് പഠിച്ചു. പഠിച്ചപ്പോ മനസ്സിലായി, ഇങ്ങനെയാ റെവലേഷൻ പ്രാപിക്കുന്ന നേരം എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ റെവലേഷനിൽ ഒരു 5-6 മാസം വണ്ടി മുമ്പോട്ട് പോയി. പിന്നെയും പെട്രോൾ തീർന്ന വഴി കിടക്കുക. ആ സമയം ഞാനിങ്ങനെ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് 2 ദിവസം ഉപവാസത്തോടൊക്കെ കാത്തിരുന്നപ്പോഴാണ് നമ്മുടെ ചർച്ചിലെ സഹോദരന്മാര് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസൻ കേരളത്തിൽ നിന്ന് വന്ന് 2 ദിവസം വചനം സംസാരിച്ചപ്പോൾ വീണ്ടും ഞാൻ തീ പിടിച്ചിരിക്കുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ പഴയ അവസ്ഥയിലേക്ക്. ഇതാണ് അനേകരുടെ സാക്ഷ്യം. ആണോ സഹോദരങ്ങളെ? നമ്മളെല്ലാവരും പറഞ്ഞു, അതെ, ഒരു പുസ്തകം കേട്ടിട്ടുണ്ട് കേട്ടോ, ഡൗൺ ആയിട്ടിരിക്കുകയാണ്, ഇത് വായിച്ചാൽ ഫയറാവും. ഞാൻ പുസ്തകം വായിക്കണം എന്നൊന്നും പറയുന്ന ആളല്ല. ഈ ഒരു പാറ്റേൺ നമ്മൾ പുറത്തു പറഞ്ഞു. ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, കമഭായർ, ദൈവത്തിന് മുഖപക്ഷമില്ല. സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനം. അപ്പൊ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ, ഞാൻ ക്ഷമിക്കണം, നമ്മുടെ പോക്കറ്റിൽ 10 രൂപ കാണത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പൈസ ഒരുപക്ഷെ കാണാതിരിക്കാം. സ്കൂളിലെ പ്രശ്നങ്ങൾ, പിന്നെ ഓഫീസിലെ ജോലിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ട്, ആരോഗ്യം പഴയപോലില്ല, BP കൂടുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. ഹല്ലേലൂയ്യ. യഹോവ സിംഹാസനത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അവനൊന്നും മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത വെളിച്ചങ്ങളുടെ പിതാവ്, എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരിക. അങ്ങനെയുള്ളവരെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണെന്നറിയ പിന്നെ ക്രിയേഷന്റെ സോങ്ങാ കേൾക്കുന്നേ. നമ്മള് ഞാൻ പറഞ്ഞതുണ്ടല്ലോ, ഇതിനകത്ത് നിങ്ങൾ ഒരു ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ദൂതൻ ഇറങ്ങി വന്ന് വെളിച്ചമൊന്നും അടിക്കണ്ടെന്ന്, എഴുതി പുസ്തകത്തിലുണ്ടെന്ന്. പ്രവാചകവാക്യം അധിക സ്ഥിരമായിട്ടുള്ളപ്പോ പിന്നെ എന്തിനാ ദൂതന്റെ വെളിച്ചം? കമുഖയർ, ഇവിടെ കയറി വരിക, മനസ്സിനെയും ഹൃദയത്തെയും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ആ സിംഹാസനത്തിന്റെ മുന്നിൽ പോയൊന്ന് നിൽക്കാൻ എത്ര പേർക്ക് പറ്റും? അവിടെ ക്രിയേഷന്റെ സോങ് ഉണ്ട്, കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും സകലവും നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും. കർത്താവെ നമ്മള് പ്രാർത്ഥിക്കാൻ എന്നിപ്പോ എന്നറിയോ, കർത്താവെ വലിയ പരിഭവത്തോടെ വന്നെ കഴിഞ്ഞ ആഴ്ച ആ ചർച്ച വന്നിട്ട് അവരെനിക്ക് പ്രൈസറോട് തന്നില്ല, ദിവസന്റെ ഇരിക്കുക. എന്തോ കർത്താവെ പ്രൈസറോട് തരാൻ, അവരത്യാവശ്യമായിട്ട് എവിടെയും പോകാനായിട്ട് പെട്ടെന്ന് പോയതാ. ഇതിനെക്കുറിച്ചൊക്കെ ആകുലപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുമ്പം സൈന്യങ്ങളുടെ യഹോവ, സൗന്ദര്യത്തിന്റെ സിയോനിൽ നിന്ന് പ്രകാശിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പിലുള്ള ക്രിയേഷന്റെ ഗാനം കേൾക്കുമ്പം നമ്മൾ മൂലയ്ക്ക് നിന്ന് പാടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യും. ആദ്യം ചെയ്യുന്ന തന്നെ അറിയാം, നമുക്ക് കുറെ കിരീടമൊക്കെ ഉണ്ട്, അപ്പോഴാണ് നമുക്ക് മനസ്സിലായി കിരീടമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കിരീടമുള്ള ആരെല്ലാം ഉണ്ടോ? ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്നറിയോ, സിംഹാസനം മുന്നിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം കിരീടം കൊണ്ട് താഴെ വെക്കുക. ഫസ്റ്റ് ലെവൽ അതാ. ഞാനുവേ അത്ര ചെറിയ ആളൊന്നും അല്ല, 10-16 വർഷമായിട്ട് ഇവിടെ വരുന്ന ആളാ. പല കാര്യങ്ങളും ഞാനും സഹകരിക്കുന്നുണ്ട്, ഇത് പറയത്തില്ല, ഹൃദയത്തിലുള്ള കാര്യമാണ്. ഇതെല്ലാം സ്വർഗത്തിൽ വെളിപ്പെട്ട് വരിക. പിന്നെ അത്യാവശ്യമൊക്കെ സുവിശേഷമൊക്കെ ഞാനും പറയുന്നുണ്ട്, വേറെ സ്ഥലത്തൊന്നും പോകുന്നില്ലെങ്കിലും അത്യാവശ്യമൊക്കെ വചനമൊക്കെ പറയാൻ എനിക്കും അറിയാം. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളവരോടൊക്കെ ഞാനല്ലാതെ പിന്നെ ആരാ സുവിശേഷം പറഞ്ഞേ? ദൈവത്തിന്റെ മഹത്വവാനായ ദൈവത്തിന്റെ പരിശുദ്ധി വെളിപ്പെടുമ്പം സ്വർഗീയ തേജസ് ഹൃദയത്തിൽ അടിച്ചു വരുമ്പം നമ്മൾ പറയും, കർത്താവേ പാപികളിൽ ഒന്നാമൻ ഞാനാ, കിരീടങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പടവോ 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 എന്ന് വീണ് ഉടയുന്നത് കാണുമ്പോൾ ദൈവസന്നിധിയിൽ ആരാധന ആരംഭിക്കുക. ഹാലലൂയ്യ, ഹാലലൂയ്യ. പ്രിയ സഹോദര, നിനക്ക് 10 ശമ്പളം കിട്ടിയാലും, നിന്റെ വണ്ടി ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന വണ്ടി നീ മേടിച്ചാലും, പരിശുദ്ധനായ ദൈവത്തിന്റെ തേജസ് കാണാതെ നിന്റെ മരണം വരെ നീ അസ്വസ്ഥനും അതിപ്തനുമായിരിക്കും. നീ കരിസ്മാറ്റിക് അസംബ്ലിയിലല്ല, ലോകത്തിലെ ഏത് പ്രീച്ചർ സംസാരിക്കുന്ന സഭയിൽ നീ പോയാലും ഞാൻ പറയാം, ഒന്നുകിൽ നീ അസ്വസ്ഥനായിരിക്കും, ഇല്ലെങ്കിൽ നീ ഒരു പരീശനായി മാറും. കുറിച്ചിട്ടുകൊള്ളുക, ഹൃദയത്തിൽ സ്നേഹമില്ലാതെ പാടാനും ഹൃദയത്തിൽ ദൈവത്തോട് നിറഞ്ഞു കവിയുന്ന കണ്ണുനീരില്ലാതെ പ്രസംഗിക്കാനും ഒരുപക്ഷെ പ്രബോധനം പറയാനും നീ പഠിച്ചെന്നിരിക്കും. ഭയത്തോടെ ഞാൻ പറയുക, കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് പറയും, സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ എനിക്കൊന്നും വേണ്ട, എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, എന്റെ മരണം വരെയും ഈ സിംഹാസനത്തിന് വട്ടം ചുറ്റിപ്പറ്റി എവിടെങ്കിലും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുക, അതിനായിട്ട് നിന്റെ സന്തോഷം നിന്റെ സമാധാനം എനിക്ക് നൽകണമെന്ന് പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനകൾക്കും അത് മറുപടി കിട്ടിയിരിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ്യ. അവിടെ ചെല്ല പ്രാർത്ഥനയ്ക്കുന്ന എനിക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞു. തുടർന്ന് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1 വാക്യം, ഞാൻ സിംഹാസനം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും എഴുത്തും മുദ്രയിടപ്പെട്ടതായ ഒരു പുസ്തകം കണ്ടു. കിരീടമെല്ലാം വീണു കേട്ടോ, കിരീടമെല്ലാം താഴെ വീണു. പുസ്തകത്തിൽ പുസ്തകം കണ്ടപ്പം തുറക്കാനായിട്ട് ആളില്ല. യോഹന്നാൻ കരയുക, പറഞ്ഞു അടുത്ത റിഡംപ്ഷന്റെ സോങ് പാടാൻ പോവാ. ക്രിയേഷന്റെ സോങ്ങിൽ ഒരു പക്ഷേ നമ്മൾ ഫയറായി കാണത്തില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുക, ആത്മാർത്ഥമായി രക്ഷിക്കപ്പെട്ടവനോട് ഞാൻ പറയാ, അവൻ റിഡംപ്ഷന്റെ പാർട്ടി ഫയർ ആവും, നോ ഡൗട്ട്. അതിനുവേണ്ടി അവൻ ഇന്റർനെറ്റ് വഴി പുസ്തകം അമേരിക്കയിൽ നിന്ന് വരുത്തണ്ട. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ പാട്ട് കേൾക്കുമ്പം ഹല്ലേലൂയ, അവിടെ കാണുന്ന അവിടെ ഒരു കാര്യമുണ്ട്, സിംഹാസനത്തിന്റെയും ജീവികളുടെ നടുവിൽ മൂപ്പന്മാരുടെ നിന്ന് ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ കണ്ടു. കേൾക്കുന്നുണ്ടോ എല്ലാരും? കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അവർ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്, വലങ്കയിൽ നിന്ന് എന്ത് മേടിച്ചു? പുസ്തകം മേടിച്ചു. എല്ലാവരും പ്രാർത്ഥനയും ദൂവർഗം എന്ന പൊൻകലശം വിളിച്ച് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്ന അറിയോ? ഒരുത്തി കർത്താൻ മുമ്പിലാ കേട്ടോ, മറ്റൊന്ന് ഓർത്തക്കല്ലേ. ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എല്ലാ ദിവസത്തെ അനുഭവമായിട്ട് മാറണം. അനുഭവമല്ല, ഇതൊരു ഒരു ഒരു ഡിസിപ്ലിനായിട്ട് മാറണം. എന്നിട്ട് പറയുക, നീ അറക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സകല ഗോത്രങ്ങളെയും സകല ഭാഷകളെയും സകല വംശങ്ങളിൽ നിന്നുള്ളവരെ നീ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടി. അവിടെ പാടുന്ന പാട്ട് ഏതെന്നറിയോ? ഏത് പാട്ടാ പാടുന്നേ? ആ സിയോൻ ഗീതാവലി എടുക്കടി. ആ സിയോൻ ഗീതാവലി എടുത്തോണ്ട് വന്നു. ഏത് പാട്ടാ പാടണ്ടേ? അപ്പൊ ശ്രീയേശുനാമം പാടിയേക്കാം. അത് കഴിഞ്ഞ ദിവസം പാടിയ പാട്ടല്ലേ,
പുതിയൊരു പാട്ട്, എ ഫ്രഷ് സോങ്.
കുഞ്ഞാടിനെ കാണുന്നതിന്റെ കാര്യം ഞാൻ പറയാം. അവന്റെ പാട്ട് ഒരുപക്ഷെ സി ഡി ഒന്നും ഇറങ്ങിയില്ലേലും
അവനൊരു ഫ്രഷ് സോങ് ഉണ്ടായിരിക്കും.
ക്വാളിറ്റി ഒരുപക്ഷെ ട്യൂണും ഒന്നും വലുതായിട്ട് കാണാത്തില്ല,
പക്ഷെ അവന്റെ ഉള്ളിൽ ആ പാട്ടുണ്ടാവും.
കാരണം അവനറിയാം ബൈബിളിൽ ഇസാക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇസാക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ബൈബിൾ പഠിച്ചവർക്കാണ്, വെയർ ഈസ് ദ ലാംബ്? നൂറ്റാണ്ടുകൾ മുഴങ്ങിയ ഒരു ചോദ്യമാ, വെയർ ഈസ് ദ ലാംബ്? നൂറ്റാണ്ടുകൾക്ക് ശേഷം മരുഭൂമിയിൽ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, ബിഹോൾഡ് ദ ലാംബ്. ഒരാളെ ഉള്ളായിരുന്നു പറയാൻ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ മില്യൻസ് ആൻഡ് മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ആളുകൾ ഒരുമിച്ച് വിളിച്ചു പറയും, വർദി ഈസ് ദ ലാംബ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും പിടിച്ചവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവനാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്, ഇവനല്ലാതെ മറ്റാരുമില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അവിടെ പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരുന്നവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീ ഒരു കാര്യം പറയും, ഒരു കാര്യം നീ പറയും. മനുഷ്യർ അഹങ്കാരമല്ല, കൃപയിൽ ഞാൻ പറയട്ടെ, അവർ വെറും പുല്ലുപോലെയാ. മനുഷ്യന്റെ അഭിപ്രായങ്ങൾ അത് വെറും പുല്ലുപോലെയാ. ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അത് വെറും പുല്ലുപോലെയാ. എല്ലാ പുരസ്കാരങ്ങളും വലിയ പുല്ലുപോലെയാ. കാരണം കുഞ്ഞാടിന്റെ സൗന്ദര്യത്തിൽ ഇതിന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോവാ.
അവിടെ വീണ്ടും ആരാധന ആരംഭിക്കുക.
ഏഴാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാൽ, നിങ്ങൾ തന്നെ വായിച്ചിട്ട്, 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ മുഖം തട്ടാതെ വണ്ണവും ഒരു കൂട്ടം ആളുകൾ ഓടി മറയുന്നുണ്ട്. നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ പഠിക്കണം. ഓടി മറയുന്നുണ്ട്, ആർക്ക് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കുഞ്ഞാടിന് മുമ്പിൽ. ഇനി വായിച്ചാട്ടെ, 7-9 വായിച്ചാട്ടെ.
ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നു.
നിങ്ങൾ കണ്ടോ?
ഞാൻ കണ്ടു.
ഇത് മുഴുവൻ സിംഹാസനത്തിലും ഇരിക്കുന്നതിനും ചുറ്റിപ്പറ്റി സംഭവം മാറി. പിന്നെ ഒരു സഭയുടെ ചരിത്രത്തോടെ പറയുന്നില്ല.
അവിടെ പറയുന്നതെല്ലാം ദ ലാംബ് അപ്പോൾ ദ ത്രോൺ ദ ഓൾമൈറ്റി ഗോഡ്.
സൗരങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് അത് നഷ്ടമാകരുത്. അവർ പറഞ്ഞൊരു പാട്ടെന്നറിയാം, സിംഹാസനത്തിൽ വെള്ള നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരിയൊത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവരെന്നാ പറഞ്ഞ സുരേഷ്? 10-ാം വാക്യം.
രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നതിനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു.
അത്യുച്ചത്തിൽ
ക്രൈഡ് വിത്ത് എ ലൗഡ് വോയിസ്.
ശ്രദ്ധിച്ചോ, വാക്യം ശ്രദ്ധിച്ചോ, എന്തിനെ കുറിച്ചോ അവർ പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തിനെ കുറിച്ചോ അവർ പറഞ്ഞേ?
കർത്താവേ, ഞങ്ങൾ ബാംഗ്ലൂർ വന്ന സമയത്ത് പണ്ട് കളിക്ക് പോലും നിവൃത്തിയില്ലായിരുന്നു. എന്നാ കർത്താവേ, നീ ഇതിനൊന്നുമല്ല പറഞ്ഞേ, രക്ഷ.
രക്ഷയുടെ മഹത്വം നമ്മൾ എത്ര പേർ അറിയുന്നുണ്ട് സൗരങ്ങളെ?
സാൽവേഷൻ.
നിങ്ങൾ ബൈബിളിൽ ഇരിക്കുന്ന വാക്കി എല്ലാവരും മറന്നു കളയുക. ഞാൻ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട കഥ നിങ്ങൾക്കറിയാം.
ദൈവത്തിന്റെ ദാനമായിരുന്നു.
അവരത് വളരെ സൗണ്ട് കുറച്ച് മൈക്കിൽ കൂടെ പറയാ പോലും, രക്ഷ.
നോ, ദ ക്രൈഡ് വിത്ത് എ ലൗഡ് വോയിസ്, സാൽവേഷൻ. രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് സിംഹാസനത്തിന് മുമ്പിൽ
അവരാർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന സിംഹാസനത്തിന്റെ മുമ്പിൽ. എനിക്ക് അതിശയമുള്ളൊരു കാര്യം എന്നറിയോ,
രക്ഷിക്കപ്പെട്ട ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ
ദൂതന്മാരും കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദ ലോർഡ്. പണ്ട് അവരാ സ്തുതിച്ചോണ്ടിരുന്നത്, അപ്പൊ അവർ നോക്കുമ്പോ ആണ്ട്രാ, ഭൂമിയിൽ നിന്ന് ഒരു കൂട്ടം ജനം വീണ്ടെടുക്കപ്പെട്ട ജനം വന്നിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ജനം എല്ലാം മറന്ന് തുള്ളിച്ചാടി മഹത്വപ്പെടുത്തുമ്പോൾ ദൂതന്മാരും ആ കൊയറിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. രക്ഷ ദൈവത്തിന്റെയും. ഇനി വീണ്ടെടുക്കപ്പെട്ട ഒരു പണിയും കൂടെ ഉണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പേഴ്സണൽ പ്രയറിൽ, കം ടു ദ പ്രാക്ടിക്കൽ.
രക്ഷ എന്ന് പറഞ്ഞ ആർത്ത എത്ര പേര് കൂട്ടത്തിരിപ്പുണ്ട്?
രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകൾ നമ്മൾ ആർത്തിട്ടുണ്ട്.
കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നീ എനിക്ക് തന്ന സാൽവേഷൻ എത്ര വലിയേറിയതാ,
എത്ര ഉന്നതമാത്. അതിനനുസരിച്ച് ഞാൻ നിന്നെ സ്തുതിക്കുന്നുണ്ടോ അപ്പാ? അതിനനുസരിച്ച് ഞാൻ നിനക്ക് നന്ദി പറയുന്നുണ്ടോ? അതിനനുസരിച്ച് നമ്മൾ പറയുന്നതെന്നറിയോ,
മക്കൾ വലുതായി.
ഞങ്ങളിവിടെ ആദ്യ സമയം വന്നപ്പോഴേ മക്കളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു.
ഇപ്പൊ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ്. ഞങ്ങൾ അതോർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പം രക്ഷയെക്കുറിച്ച് ഒരു കാര്യം ഞാൻ കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ. പ്രിയ സഹോദരങ്ങളെ, അവരെക്കുറിച്ചൊക്കെ ദൈവം തമ്പുരാൻ കരുതിക്കൊള്ളും. അവരെ കർത്താവിന്റെ കൊടുത്താൽ മതി, നീ പിടിച്ചു വെക്കാതിരുന്നാ മതി. രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു.
ഇനി അടുത്തൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിന്റെ 15-ാമത്തെ വാക്യം. അതുകൊണ്ട് അവർ എന്നെ എവിടെ ഇരിക്കുന്നേ, എനിക്ക് വാക്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 15-ാം വാക്യം,
അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ.
ദെയർഫോർ, നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണെന്ന്. ദെയർഫോർ, ആ
അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന്.
ഒരു മിനിറ്റ് സുനീഷ നിർത്തിക്കാട്ടെ. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ എന്ത് ചെയ്തു? ഇരിക്കുന്നുണ്ടോ? ഞാൻ അവിടെ നമ്മൾ ഇരിക്കുന്നുണ്ടാവും. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ മൗനമായിട്ട് ഇരിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഒരു ദിവസം
വേറൊന്നുമില്ല, പ്രാർത്ഥന വിഷയങ്ങളൊന്നും ഇല്ലെന്നേ, അതിനൊക്കെ വേറെ സമയമുണ്ട്. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ
ഇരുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നോട് എതിർത്താലും ഇല്ലെങ്കിലും ഇവിടുത്തെ തുടർച്ചയാ സ്വർഗം എന്ന് ഞാൻ വിശ്വസിക്കുക.
സ്വർഗത്തിൽ ചെന്ന് പുതുതായിട്ടൊന്നും തുടങ്ങുന്നില്ല. ഇവിടെ രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആർത്തവനെ അവിടെ തേജസ്ഗബരിയുടെ ശരീരത്തിൽ ആർക്കാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ എങ്ങനെ ആർക്കുന്നു? ഇവിടെ ദൈവസിംഹാസനത്തിന് മുമ്പിൽ തങ്ങളുടെ പണികളൊക്കെ മാറ്റിവെച്ച് ശാന്തമായിട്ട് ഇരിക്കാൻ പഠിച്ചവനെ, മറിയത്തെ പോലെ ഇരിക്കാൻ പഠിച്ചവൾക്ക് കുഞ്ഞാടിന്റെ മുമ്പിൽ ഇരുന്ന് എന്നാ ചെയ്യാ സുനീഷ? അവര് ബൈബിൾ സ്റ്റഡിയാ, അതിനൊക്കെ അതൊക്കെ ഇപ്പോഴത്തെ സമയ പ്രാർത്ഥനയാ. എന്താ ഒന്ന് വായിച്ചേ, ഒന്ന് വായിച്ചാട്ടെ.
അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു.
രാപ്പകൽ, ഈ അവിടെ സ്വർഗത്തിൽ രാത്രിയുണ്ടോ? രാപ്പകൽ, അതൊരു ഒരു ഒരു ടെർമിനോളജി. രാപ്പകൽ സ്വർഗത്തിൽ ഇല്ല, പലതില്ല സ്വർഗത്തിൽ. പ്രേം കേട്ടോ, സ്വർഗത്തിൽ സമുദ്രമില്ല, സ്വർഗത്തിൽ കണ്ണുനീരില്ല, മരണമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, രാത്രിയില്ല, പാപമില്ല, രോഗമില്ല, ശാപമില്ല, വിശപ്പില്ല, ദാഹമില്ല, തൊന്നോടില്ല. ഇവിടെ പറയുന്നു, സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് രാപ്പകൽ അവനെ ആരാ?
സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആരാധിക്കുക. അടുത്ത് പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. റെവലേഷൻ, കർത്താവ് ഒരു വെളിപ്പാണ് എനിക്ക് തന്നെ. ദൈവത്തിന് മുമ്പിൽ ഇരുന്നെല്ലാം മറക്കാനുള്ള ഒരു കാര്യം.
അത് ഒളിച്ചോട്ടമല്ല, അത് ഒളിച്ചോട്ടമല്ല. എല്ലാ നിങ്ങൾ ഇന്ന് പൈസ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല എന്തൊക്കെയാണ്, 1000 കാര്യങ്ങളുണ്ടെങ്കിലും സിംഹാസനത്തിന് മുമ്പിൽ നിങ്ങളോട് കാര്യം സ്നേഹത്തിൽ പറയാൻ എന്നോടും പറയുക. പ്രിയ സൗരങ്ങളെ, ഞാനും നിങ്ങളും അടുത്ത 50 കൈകാലിട്ടടിക്കുന്ന കാര്യമുണ്ടല്ലോ. സിംഹാസനത്തിലിരിക്കുന്ന പൊന്നുതമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞ തീരാനുള്ളതേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. സിംഹാസനത്തിന് മുമ്പിൽ രാപ്പകലിരുന്ന് അവനെ
ആരാധിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി.
ഇവിടെയും അവിടെയും ഒരുപോലെ ചെയ്യുന്ന കാര്യമാണ് ഇത്. ഇത് ഞായറാഴ്ചത്തെ ആരാധന അല്ല കേട്ടോ,
അതും പെടും.
രാപ്പകൽ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. സറാഫുകളോടും അതെ മാലാഖമാരോടും ചേർന്ന് അവർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു.
ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ഗ്ലോറി. കേട്ടിരിക്കണേ, സ്വർഗം ഒരു തേജസ്സിന്റെ സ്ഥലമാണ്. പണ്ട് ഇവിടെ ഒന്ന് പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു, വേറെ ഒരു ടച്ച് ഹെവൻ, ഗ്ലോറി വിൽ കം ഔട്ട്. അത്രമാത്രം തേജസ് നിറഞ്ഞിരിക്കുക. യേശു പ്രാർത്ഥിച്ചു, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് എന്തൊരു മഹത്വം ഉണ്ടല്ലോ, നീ എനിക്ക് തന്ന ഇവര് കാണണം. രണ്ടാമത്, ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ജോയ്. നിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് പെർഫെക്ഷൻ, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാ. ഈ ഇവിടെ ഏത് മനുഷ്യന് എന്നെ ഉണ്ടാക്കിയാലും ഒരിക്കലും പെർഫെക്ഷൻ ഇല്ല. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ഒരു കാര്യം ഇവിടെ പറയാം, ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ലേണിംഗ്. എന്താ സ്വർഗത്തിൽ പോയി പഠിക്കാനുള്ളത്? നോയിങ് ഗോഡ് മോർ ആൻഡ് മോർ. അതിനാ നിത്യത. ഇവിടെ ദൈവത്തെ ഓരോ ദിവസവും പഠിക്കാത്തവൻ, പഠിക്കാന്നൊക്കെ പറഞ്ഞ എന്താ, ആത്മാവിൽ മനസ്സിലാക്കുന്നവൻ അവിടെ ABCD വെച്ച് തുടങ്ങാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് നോയിങ് ഗോഡ്, ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ഹോളിനെസ്. അതൊരു പരിശുദ്ധമായ സ്ഥലമത്രേ.
ഞാൻ ആ സ്ഥലത്തേക്കാൾ ഉപരി ആ സിംഹാസനിലിരിക്കുന്ന വ്യക്തിയെ ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്. യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. എവിടെയാ? യോഹന്നാൻ ഒന്നിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം യോഹന്നാന്റെ കൂട്ടായ്മ എവിടെയാ? ഞങ്ങൾ കൂട്ടായ്മ എവിടെയാ? എവിടെയാ? അതെ, ആ മറ്റേ കേർപുരം റിലേഷൻ, അതിന്റെ സ്കൂളുണ്ട്, അതിന്റെ താഴെയാ കൂട്ടായ്മ. ഞങ്ങളുടെ കൂട്ടായ്മയോ പറഞ്ഞാട്ടെ, പിതാവിനോടും അവന്റെ പുത്രനായ ആരോടുമാകുന്നു? യേശു ക്രിസ്തുവിനോടുമാകുന്നു. ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്. ചിന്തകൾ ഇപ്പൊ എവിടാന്നറിയാം? പ്രാർത്ഥിക്കാൻ ഇരുന്ന, ഓക്കെ ഞാൻ പറയാം, നമ്മള് 7 മണിക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്ന ഉദാഹരണമാ, 7:30 ആയി. ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്. ആത്മാവിൽ ദൈവത്തിന്റെ, നിങ്ങൾക്കറിയാം അതിനെ കുറിച്ചൊക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയത്തില്ല എനിക്ക്. നിങ്ങളും കർത്താവുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് ഇങ്ങനെ വർദ്ധിച്ചു 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 വരിക. പരിശുദ്ധാത്മാവ് തീരുമാനിക്കും ഇന്നത്തെ ആരാധന. അത് അനുഭവങ്ങളല്ല, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. അത് വിശ്വാസം അത്രേ, അത് ദൈവത്തിന്റെ വചനത്തിലുള്ള അത്രേ. വേഗത്തിൽ കടന്നു പോകട്ടെ. അതെ, അതിന്റെ നമ്മൾ 7-ാം അധ്യായത്തിൽ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവസന്നിധിയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണ് വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞ്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവന് വിരുന്നവനുമായുള്ളവനെ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും അതിന്റെ വാക്യങ്ങൾ സമയക്കൊണ്ടെടുക്കും. 20-ാം അധ്യായത്തിന്റെ 19-ാം അധ്യായം എടുത്തട്ടെ. 19-ാം അധ്യായം ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി വാക്യങ്ങൾ. 19-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ചാട്ടെ.
24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ, അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന്.
സിംഹാസനത്തിൽ ശ്രദ്ധിച്ച് എപ്പോഴും കേൾക്കുന്ന ശബ്ദം എന്നറിയോ? അവനെ വാഴ്ത്തുക. കേട്ടിട്ടുണ്ടോ? അവനെ വാഴ്ത്തുക എന്നൊരു ശബ്ദം പലയിടത്തും കാണുന്നുണ്ട്. അതിനാ വാഴ്ത്തുക എന്നുള്ളതന്നെ, പ്രൈസ് ഹിം. അവനെ വാഴ്ത്തുക പ്രിയമുള്ളവരെ, അവൻ അതിന് യോഗ്യനാ. പിന്നെ ആരെ വാഴ്ത്താനാ നമ്മള്? ഞാൻ ചോദിക്കട്ടെ, സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതുപുത്ര പരിശുദ്ധാത്മാവിനെ അല്ലാതെ പിന്നെ ആരെ വാഴ്ത്താനാ? എന്ന് പറഞ്ഞ പേര് പറ, ആരെ വാഴ്ത്തന്റെ പേര് പറ. ആരെയും വാഴ്ത്തണ്ട നിങ്ങൾ. നിങ്ങൾ ഇവിടെ ഉള്ളവരെ കുറിച്ചും പറയണ്ട, ചർച്ചിനെ കുറിച്ചും പറയണ്ട. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ചർച്ചിനെ കുറിച്ചൊന്നും പറയണ്ട. പ്രസംഗത്തിനെ കുറിച്ച് ഗുണമോ ഒന്നും ദോഷമുണ്ടേ പറഞ്ഞു. വാഴ്ത്തേണ്ടത് ഒരാളെ ഉള്ളൂ. ആരാധനയ്ക്കും സ്തുതികൾക്കും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്റെ വിഷയം ഇത്രയാ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നുണ്ടോ എന്നുള്ള വിഷയം നമ്മൾ പറയാൻ പോകുന്നതെന്നറിയോ? സമയമില്ല ബ്രദറെ, സ്വർഗത്തിൽ പോയിട്ട് കർത്താവിനെ കാണും. നിങ്ങൾ ആത്മാവിൽ കണ്ടു നോക്കുക, 10,000 സൂര്യന്മാരെക്കാളും തേജസ്സോടെ പ്രകാശിക്കുന്ന ദൈവത്തിന് മുന്നിൽ നമ്മൾ ചെന്ന് പറയുന്ന, കർത്താവെ എന്റെ ആയുഷ്കാലമൊക്കെയും എനിക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തിയില്ലെന്ന്. ഇതേ തലമുറയിൽ ജീവിച്ച അനേക സ്ഥലങ്ങളിലുള്ളവർ, 21-ാം നൂറ്റാണ്ടുകൾ ജീവിച്ചവൻ തങ്ങളുടെ എല്ലാം മാറ്റിവെച്ചിട്ട് സ്തുതിച്ചവൻ അപ്പുറം നിപ്പുണ്ട്. നമ്മൾ പറയുന്നു, കർത്താവെ ഞാൻ 21-ാം നൂറ്റാണ്ട് ജനിച്ചു വീണതുകൊണ്ട് ഈ ടെക്നോളജിയുടെ ഇതിന്റെയൊക്കെ മധ്യത്തിൽ എനിക്ക് നിന്നെ സ്തുതിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പ്രിയമുള്ളവർ ഒരുപക്ഷെ മനുഷ്യരെ പറഞ്ഞ് ധരിപ്പിച്ചേക്കാം. സർവശക്തനായ ദൈവം തമ്പുരാന്റെ മുമ്പിൽ ഞാൻ പറയാം, എക്സ്ക്യൂസുകളൊന്നും ഫലിക്കത്തില്ല. ഇതൊരു നിർബന്ധത്തിന്റെ പേരിൽ ചെയ്യരുത്, ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിലും ചെയ്യരുത്. ദൈവത്തിന്റെ തേജസ് കാണുമ്പോൾ നീ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ലൈറ്റ്. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് രാത്രി നിലാവട്ടം തരുന്ന ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. യെശയ്യാവ് നിങ്ങൾ പഠിക്കണം. സ്റ്റഡി സാംസ്, സോറി ഐസയ്യാ 60. ഒത്തിരി ഉണ്ട്, ബോറടിയൊക്കെ മാറും, ബോറടിയൊക്കെ മാറും. ബോറടിക്ക് ഞാൻ പേര് മറ്റൊരു പേരിടുകയാണ്, ലേസിനെസ്, മടി. ദൈവത്തിന്റെ വചനം ആഴമായിട്ട് പഠിക്കുക. അവിടെ പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ, ഇനി നിങ്ങൾ ആസ്വദിച്ചോണേ, അവിടെ ഇരിക്കുന്ന ജനവും ദൈവവും തമ്മിൽ എത്ര റിലേഷൻ ആണെന്നറിയോ? എനിക്കത് ഭയങ്കര ഒരു നിത്യതയിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടെന്നറിയോ? കർത്താവ് ഭയങ്കര സീരിയസ് ആയിട്ട്, രാജാവല്ലേ, ദൈവമേ നിന്റെ സിംഹാസനം എന്ന് വന്നേക്കുമുള്ളതാകുന്നു, നീതി ന്യായം നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു, ഇതൊക്കെ പറയുമ്പോഴത്തെ നമ്മൾ വിചാരിക്കുന്നുണ്ടെന്നറിയോ? നമ്മൾ ആ മൂലയ്ക്ക് ഒരു ചെയറൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നു, യേശു അതിലെ നടന്നു പോകുന്നു. കാണുമ്പോ അവരെന്തില്ല, കാണുമ്പോ എന്തില്ല, നമ്മളേക്കുന്നു ഇവിടെ ഇവിടെ ആകുമ്പോൾ ഭൂമിയിലല്ലേ ശരിക്കും രണ്ടോ മൂന്നോ രണ്ട് നാമത്തിൽ കൂടിയാൽ സ്വർഗത്തിൽ ഇത്ര കോടി ജനം ഉള്ളടത്ത മധ്യത്തില് സുനീഷുമായിട്ടിരുന്ന് വർത്തമാനം പറയാൻ പോകുന്നു. കർത്താവൻ എപ്പോഴാ സമയം? ഒരു കാര്യം മനസ്സിലാക്കണം, നാം ദൈവത്തിന് എത്രമാത്രം പ്രിയങ്കരാണ്. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയെ മറക്കി നമ്മുടെ തിയോളജികളും കാൽവിനിസും അതും എല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് കർത്താവ് ഒരു കൊച്ചുകുട്ടിയായിട്ട് ബൈബിളിന് മുമ്പിൽ ഞാൻ ഇരിക്കുക. നമ്മുടെ പിള്ളേരെ എങ്ങനെയാ സ്നേഹിക്കുന്നേ? ഞാനൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ച കാര്യം ഞാൻ പറയാം. നമ്മുടെ പിള്ളേരുടെ ഫോട്ടോ, നിങ്ങളുടെ കൊച്ചുകളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക്, എനിക്കറിയാം. എന്റെ പിള്ളേരെ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പിള്ളേരുടെ ചിത്രം നിങ്ങളുടെ കയ്യെ വരച്ചിട്ടുണ്ടോ? ഒന്ന് കാണിക്കാവോ? എന്റെ മോന് ഒറ്റ മോനെ ഉള്ളു അല്ലെ, ഒരു മോളേ ഉള്ളു. ഇതേ കയ്യേൽ കണ്ടോ? എപ്പോഴും എനിക്ക് അവനെ കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ കൈ വരച്ചാരിലും ഉണ്ടോ? ഉണ്ടോ? എന്താ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് വേണേ ചുവരയിൽ ആണി അടിച്ചിടുമായിരിക്കാം, പക്ഷെ കർത്താവ് പറയുന്നു ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അതിശയമുള്ളൊരു കാര്യം പറയാം. ഞാൻ എന്നെ കുറിച്ച് പറയാം. കൊലരാത്രം ദോഷിയുമായിരിക്കുന്ന എന്റെ പടം പരമപരിശുദ്ധനായ ദൈവത്തിന്റെ കൈകളിൽ വരയ്ക്കുകയോ? ഞാൻ അതിശയപ്പെടുക ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ. ഒരു കന്നഡത്തിൽ ഒരു പാട്ടുണ്ട്, അതിനകത്ത് പാട്ടുകാരൻ പറയുന്നത് അങ്കയ്യല്ലി അങ്കയ്യൽ എന്ന് പറഞ്ഞാൽ എന്നെ അറിയാലോ. പാംസ് എന്നാൽ ഇംഗ്ലീഷ് എങ്ങനെയാ? പാംസ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പലരും വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതൊക്കെ ഇച്ചിരി കൂടിപ്പോയി ഇവിടെ ആണോ? നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. വരയ്ക്കുക, ഇംഗ്ലീഷ് എങ്ങനെയാ? പ്രിന്റ് ചെയ്തിരിക്കുക, മാറത്തില്ല. അതിനെക്കുറിച്ച് ഒരു കന്നഡ പാട്ടുകാരൻ ഇങ്ങനെ പാടിയെ, അങ്കയ്യല്ലി ചിത്രീ സിരുവേ നിന്ന പവിത്ര കൈകളല്ലി, അങ്കയ്യല്ലി ചിത്രീ സിരുവേ നിന്ന പവിത്ര കൈകളല്ലി, നിന്ന നിർമ്മല പ്രേമക്കെ ഏനെന്തിനാൻ വർണ്ണീസലി, നിന്ന നിർമ്മല പ്രേമക്കെ ഏനെന്തിനാൻ വർണ്ണീസലി. പാട്ടുകാരൻ പറഞ്ഞെന്നറിയോ, നിന്ന പവിത്ര അങ്കയല്ലി ചിത്രശിരുവേക്കർത്തനെ, നിന്നെ നിർമ്മല പ്രീതികെ, നിന്റെ നിർമ്മലമായ സ്നേഹത്തെ ഏനെന്തു ഞാൻ വർണ്ണിച്ചലി. വാട്സ് മീനിങ്? എങ്ങനെയാ ഞാനെന്ന് വർണ്ണിക്കുക? ഈ സ്നേഹത്തിന്റെ ആഴങ്ങളും മനസ്സിലാകുമ്പോഴേ ഒരു വർഷിപ്പറായിട്ട് മാറാൻ പറ്റുള്ളൂ. ഇവിടെ രാവിലെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത് ഒരു പ്രോഫറ്റിക് വേർഡായിട്ട് ഏൽക്കുകയാണ്, ഏറ്റെടുക്കുകയാണ്. ഗോഡ് എക്സ്പെക്ട്സ് അസ് അത് കുഞ്ഞുങ്ങളോട് മാത്രം പറഞ്ഞതല്ല. നീ ദൈവത്തെ ആരാധിക്കാതെ നിന്റെ തലമുറ എങ്ങനെ ദൈവത്തെ ആരാധിക്കും? അപ്പനും അമ്മയും അരക്കപ്പെട്ട കുഞ്ഞാടിന് മുമ്പാകെ മുഴങ്ങാലും മടക്കി കിരീടങ്ങളെ താടിയിടാതെ കുഞ്ഞുങ്ങൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കും? ഗിവ് മി ദ ആൻസർ. ഇവിടെ പറയുകയാണ് കർത്താവേ, എല്ലാവരും ചെറിയവരും വലിയവരും, പഠിത്തമുള്ളവനും പഠിത്തമില്ലാത്തവനും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളവനും, അതെ കൂലിപ്പണിക്കാരനും പെയിന്ററും കമ്പ്യൂട്ടർ എഞ്ചിനീയറും, എല്ലാവരും ദൈവത്തെ വാഴ്ത്തുന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് ഞാൻ കേൾക്കുക. നിങ്ങൾക്ക് താഴോട്ട് അറിയാം കുഞ്ഞാടിന്റെ കല്യാണം നടക്കുക. അതിന്റെ 20-ാം അധ്യായത്തിൽ നമുക്ക് അത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് 20:11 വെള്ള സിംഹാസനത്തിന് മുമ്പിൽ സിംഹാസനത്തിൽ ന്യായം വിധിക്കുന്നുണ്ട്. സകല മനുഷ്യന്റെ പ്രവൃത്തികൾക്കും വാക്കുകൾക്കും എല്ലാം ദൈവം ന്യായം വിധിക്കുന്നുണ്ട്. അത് ഞാൻ എടുക്കുന്നില്ല. 21:3 സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വേഗം.
സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും.
സിംഹാസനത്തിൽ പറഞ്ഞൊരു ശബ്ദം എല്ലാവരും കേട്ടുവച്ചോണേ, കുറിച്ചു വെച്ചോണേ, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തോടുകൂടെ മനുഷ്യരുടെ കൂടാരം എന്ന് വേണം എഴുതാൻ അല്ലേ? പക്ഷെ പറയുന്നു മനുഷ്യരോടുകൂടെ, ഇംഗ്ലീഷിൽ ടബർനാക്കൾ, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ദുഃഖമോ പിന്നെ മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഇനി സിംഹാസനത്തിരിക്കാൻ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ കഴിഞ്ഞ് പോയി സിംഹാസനത്തിരിക്കാൻ എന്നാ പറഞ്ഞ 5-ാം വാക്യം?
ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു.
Behold, I make all things new. ഇതാ ഞാൻ സകലവും പുതുതാക്കും. പ്രിയമുള്ളവരെ, ഓരോ ചർച്ചകളും ഓരോ വിലക്കാരും ടെക്നിക്കല്ല ഞാനെന്ന് പറയുന്നു. See the glory of God daily. See the face of God daily. Worship Him daily. Converse Him daily. Heaven is a place of singing. നിങ്ങൾക്കറിയാമോ, പാട്ട് പാടാൻ മടിയുള്ളവരുണ്ടോ? എനിക്ക് പാടാം. പ്രിയമുള്ളവർ, ഇവിടെ പ്രൊഫഷണൽ പാട്ടുകാർ ആരുമില്ല ചർച്ചിൽ. അതോർത്തി ദൈവത്തെ സ്തുതിക്കുക, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും മിണ്ടാൻ നിന്നേനെ. പ്രൊഫഷണൽ പാട്ടുകാർ വരട്ടെ, സ്തോത്രം. എനിക്ക് പാടാന്ന് അറിയത്തില്ല. വേറെ ഒരു കാര്യം അറിയാം, പാടാൻ അറിയത്തില്ലെങ്കിലും ഇല്ലെങ്കിലും ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് സിംഗിങ്. പ്രൈസ് ദ ലോർഡ്. അവിടെ എപ്പോഴും പാട്ടാ. രണ്ടാമതായി, ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ് നമ്മൾ പറഞ്ഞു. പിന്നെ ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് സെർവിങ് ഗോഡ്. ദൈവത്തെ സെർവ് ചെയ്യുന്ന, ശുശ്രൂഷിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഈ 16-ാമത്തെ വർഷം ഹൗ ടു സെർവ് ഗോഡ് പഠിക്കണം, ഇവിടെ പഠിക്കണം. എങ്ങനെയാ ശുശ്രൂഷിക്കേണ്ടത്? പണി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫോണുമായിട്ട് ഒരു സൈഡ് മൂലയ്ക്ക് പോയി ഇരിക്കരുത്. യജമാനെ ശുശ്രൂഷിക്കണം, കൊടുക്കണം. എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് കൊടുക്കണം. യജമാനനെ, കർത്താവേ, അപ്പൊ കർത്താവ് പറയും, നീ ഇവിടെ ഇരിക്കാൻ പറയും. അവിടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ലൂക്കോസ് 17 നിങ്ങൾക്കറിയാം. ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് സെർവിങ്. ഇവിടെ വെച്ച് തുടങ്ങണം. ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് നോയിങ് ഗോഡ്. ദൈവത്തെ കൂടുതൽ 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 അറിയണം. സങ്കീർത്തനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു പഠിക്കണം. ദൈവത്തെ രാജാവായിട്ട് അവിടെ പറയുന്നുണ്ട്. രാജാവേ, എന്റെ ദൈവമായ രാജാവേ. സങ്കീർത്തനക്കാരൻ രാജാവ് പറയുക, ഞാൻ നിന്നെ, എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിനക്ക് കീർത്തനങ്ങളെ പാടും. ദാവീദ് രാജാവ് ദൈവത്തിന് മഹത്വം കണ്ടവനാ. അവന് വേറെ പ്രാർത്ഥന വിഷയം ഒന്നുമില്ലായിരുന്നു. നിങ്ങൾക്കറിയാം എത്ര എത്ര സ്ഥലങ്ങളിൽ സാംസ് 45 പഠിക്കണം. കോരേ പുത്രന്മാർ പറയുക, എന്റെ കൃതി ആർക്ക് വേണ്ടിയുള്ളതാ? എന്റെ കൃതി ആർക്ക് വേണ്ടിയുള്ളതാ? എന്റെ രാജാവിന് വേണ്ടിയുള്ളതാ. 22 അധ്യായം വായിച്ചാൽ അവസാനിപ്പിക്കുന്നു. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവിതം നദിയും അവനെന്നെ കാണിച്ചു. അവിടെ നിന്ന് സിംഹാസനത്തിൽ നിന്ന് അത്രേ, അതാണ് സോഴ്സ്. പ്രിയസൗഹൃദ, ജീവജല നദി അന്വേഷിച്ച് എവിടെ ഓടല്ല കേട്ടോ, ഓടരുത്. ജീവജല നദി ഉണ്ടാവുന്ന വിചാരിച്ച് അവിടെ ഇവിടെ ഓടി നടക്കല്ലേ. ടി വി ഒന്നും ഓൺ ചെയ്യണ്ട. ടി വി ഒന്നും ഓൺ ചെയ്താല് CBN ആണെങ്കിലും TBN ആണെങ്കിലും എന്നതാണെങ്കിലും ജീവജലനിധി കിട്ടത്തില്ല. ജീവജലനിധി ഉറവ കുഞ്ഞാടിന്റെ സിംഹാസനമാ. പ്രൈസ് ദ ലോർഡ്. കുടിച്ചോണം, ആവശ്യം പോലെ കുടിച്ചോണം. അടുത്ത് പറയുന്നു 3-ാം വാക്യം, ഇനി യാതൊരു ശാപനും ഉണ്ടാകില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും. അവന്റെ ദൂതന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകില്ല. ദൈവമേ കർത്താവ് അവിടെ പ്രകാശിക്കുന്നുകൊണ്ട് സൂര്യന്റെ വെളിച്ചമോ വിളക്കിന്റെ വിളിച്ചവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും വചനങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ലോർഡ്, ഐ എം ഹാപ്പി. ഐ എം നോട്ട് വറിങ് അബൌട്ട് മൈ പ്രയർ റിക്വസ്റ്റ്. എന്റെ പ്രയർ റിക്വസ്റ്റിന് ഉത്തരം കിട്ടിയോ എന്നുള്ളത് നല്ലതല്ല. പ്രിയമുള്ളവർ, ഞാനും നിങ്ങളോട് അപേക്ഷിക്കുന്ന എന്റെ ജീവിതത്തെ ഒരിക്കലും കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ലിവ് ബിഫോർ ദ ത്രോൺ. Live before the throne. കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ പൊക്കോ, പണിക്കൊക്കെ പൊക്കോ, പക്ഷേ അവിടെ തന്നെ നിന്നോണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്തു കുഴപ്പമില്ല, പക്ഷെ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് പോകരുത്. ഹൃദയം അവന്റെ തേജസ് വീണ്ടും വീണ്ടും കാണുക, അവന്റെ ഗ്ലോറി വീണ്ടും വീണ്ടും കാണുക. പരാതികളില്ല, പരിഭവങ്ങളില്ല, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ടാസ്ക്, ദൈവം നിങ്ങൾക്ക് തന്ന ടാസ്ക് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എത്ര ഭാരമുള്ളതാണെങ്കിലും, ഞാൻ പറയാം, വെൻ യു സീ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. മോശം എന്താ കണ്ടത്? ദ ഗ്രേറ്റ് ഐ ആം ദാറ്റ് ഐ ആം. നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ചോദിക്കും, വാട്ട് ഹാപ്പൻഡ്, എന്താ സംഭവിച്ചേ? നിങ്ങൾ പറയണം, ഇത്രയും സമയം ഞാനൊന്നും ചെയ്യലായിരുന്നു. ഐ വാസ് സിറ്റിംഗ് ബിഫോർ ദ ത്രോൺ. കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പ് ഞാൻ ഇരിക്കുകയായിരുന്നു. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും. അങ്ങനെ അതൊരു ദിവസചര്യയായി മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം തുടങ്ങും, കർത്താവേ, എനിക്കെപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, എനിക്കെപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കണം, എനിക്ക് നിന്റെ തേജസ് കൂടുതലായി 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 കൂടുതലായിട്ട് എനിക്കറിയണം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ